2022 March 9 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മടങ്ങിവരാതിരിക്കട്ടെ ദുരിതകാലം. പത്തനംതിട്ട ഡയറിയിൽ എം ബിജുമോഹൻ എഴുതുന്നു, ഇരുണ്ട കാലമെന്നാൽ എങ്ങനെയാകുമെന്നതിന് പല നിർവചനങ്ങളുണ്ടാകാം. ദുരിതങ്ങളുടെ നാളുകളായി അതിനെ വിശേഷിപ്പിക്കാമെങ്കിൽ കോവിഡിന്റെ കഴിഞ്ഞ 2 വർഷക്കാലം നമുക്കെല്ലാം ഇരുളടഞ്ഞതായിരുന്നു. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മാറ്റം പുതിയ ജീവിതവും പുതിയ ലോകവുമായി ചേർന്നു വന്നിരിക്കുന്നു. മഹാമാരിയായി ആഞ്ഞുവീശിയ കോവിഡിനെ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞപ്പോൾ 2 വർഷക്കാലം കടന്നുപോയി. കോവിഡ് വീണ്ടും ആക്രമണകാരിയായി തിരിച്ചെത്തിയേക്കാം. ജാഗ്രതാപൂർണമായ കാത്തിരിപ്പും അതിജീവനവും ഇനിയും തുടരണമെന്ന് അർത്ഥം. 2020 March 8 പ്രഭാതം നാടിനെ ഭീതിയിലാക്കിയ നിമിഷങ്ങളുടേതായിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന് തുടക്കമായിരുന്നു അന്ന്. 2 വർഷം പിന്നിട്ടപ്പോൾ മഹാമാരിയെ പിടിച്ചുകെട്ടിയ ആശ്വാസത്തിലാണ് നാട്. കോവിഡിന്റെ 3 തരംഗങ്ങളെ അതിജീവിച്ച് ജനജീവിതം സാധാരണ നിലയിലെത്തിയിരിക്കുന്നു. ഒരു സമ്പൂർണ്ണ ലോക്ഡൌണും 2-ാം ലോക്ഡൌണും കടന്ന് പുതുജീവിതത്തിന്റെ പാത തെളിഞ്ഞു. സ്കൂളുകളും കോളേജുകളും പൂർണ്ണതോതിൽ തുറന്നു. സർക്കാർ സ്ഥാപനങ്ങളിലെ നിയന്ത്രണങ്ങൾ നീക്കി. പൊതുഗതാഗത സംവിധാനം പഴയതുപോലെയായി. പൊതുപരിപാടികൾക്കും ഉത്സവങ്ങൾക്കും ആളെണ്ണം കൂട്ടാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. മാസ്ക് മാറ്റി മുഖം കാണിച്ചു നടക്കാറായോ എന്നാണ് എല്ലാവരുടെയും മനസ്സിലെ ഇപ്പോഴത്തെ ചോദ്യം. അതിനിനിയും സമയം വേണ്ടി വന്നേക്കാം. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 6% താഴ്ന്നു. 1% താഴേക്കെത്തുമ്പോൾ മാസ്ക് മാറ്റി നടക്കാമെന്നാണ് ആരോഗ്യവകുപ്പിലെ വിദഗ്ധരുടെ അഭിപ്രായം. അതിനിനിയും സമയം വേണ്ടിവരും. സ്വയരക്ഷയ്ക്കു വേണ്ടിയാണ് മാസ്ക്. കോവിഡിന്റെ 4-ാം തരംഗം ഉണ്ടാകാമെന്നും മുന്നറിയിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തീവ്രതയും വ്യാപ്തിയും എത്രമാത്രമെന്ന് പഠനം നടന്നുവരുന്നു. വാക്സിനേഷനിലെ വേഗതയും പ്രതിരോധ നടപടികളുമാണ് കോവിഡിനെ നിയന്ത്രിച്ചു നിർത്താൻ സഹായകമായത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വാക്സിനേഷന്റെ ബൂസ്റ്റർ ഡോസും തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായി എന്നതും ശുഭസൂചനയാണ്. ഐത്തലയിലെ കുടുംബം. ഇറ്റലിയിൽ നിന്നെത്തിയ റാന്നി ഐത്തലയിലെ കുടുംബത്തിൽ നിന്നായിരുന്നു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ തുടക്കം. 2020 March 1 നാട്ടിലെത്തിയ കുടുംബത്തിലെ അംഗങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും പനിലക്ഷണങ്ങൾ കണ്ടെങ്കിലും കോവിഡ് സ്ഥിരീകരിക്കാൻ March 8 കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും രോഗബാധിതർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുകയുണ്ടായി. അവരുടെ സഞ്ചാരപാത തയ്യാറാക്കിയാണ് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്നവരെ കണ്ടെത്തി നിർബന്ധിത ക്വാറന്റീനിലാക്കിയത്. രോഗം പകർത്തിയവരെന്ന് ഐത്തലയിലെ കുടുംബത്തിന് നേരെ വിമർശനമുയർന്നപ്പോൾ അവർക്കുണ്ടായ മനോവേദന ചെറുതല്ല. പക്ഷേ പിന്നാലെ പല രാജ്യങ്ങളിലും കോവിഡ് അതിതീവ്ര വ്യാപനത്തിലേക്ക് കടന്നു. വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ നിരവധി ആളുകൾക്ക് രോഗവും അവരിൽ നിന്ന് രോഗപകർച്ചയും ഉണ്ടായി. 2-ാം തരംഗത്തിൽ മരണസംഖ്യയേറിയത് ആശങ്ക പരത്തുന്നതിനിടെ കോവിഡ് പ്രതിരോധ നടപടികൾക്ക് സർക്കാർ വേഗത കൂട്ടുകയും ചെയ്തു. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ പത്തനംതിട്ടയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിരുന്നില്ല. പരമാവധി പ്രതിദിന രോഗികളുടെ എണ്ണം 4000 താഴെയായിരുന്നു. പ്രതിരോധ വാക്സിനേഷനിൽ സംസ്ഥാനം മുന്നിലെത്തിയതോടെ കോവിഡിനെ കൈപ്പിടിയിലാക്കാൻ കഴിഞ്ഞു. നിലവിലുള്ള ജനസംഖ്യയിൽ 90% 2 ഡോസ് വാക്സീനും സ്വീകരിച്ചു. 15 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളുടെ 1-ാം ഡോസ് വാക്സിനേഷനും ഏറെക്കുറെ പൂർത്തിയായി. പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് വ്യാപനം കഴിഞ്ഞ ദിവസം 5 പഞ്ചായത്തുകളിൽ മാത്രമായി ഒതുങ്ങി. തിങ്കളാഴ്ച പ്രതിദിന രോഗികളുടെ എണ്ണം 71. ചൂഷണങ്ങൾ തടയണം. കോവിഡ് കുറഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലായതോടെ തൊഴിൽ മേഖല പൊതുവെ ഉണർന്നു. എന്നാൽ ഈ രംഗത്ത് ചൂഷണവും അരങ്ങേറുകയാണ്. സാധനവില ക്രമാതീതമായി ഉയർന്നു. നിർമ്മാണ മേഖലയിലെ സാമഗ്രികൾക്ക് വില കുതിച്ചുകയറി. ചൂഷണങ്ങൾ തടയാൻ പരിശോധനാ സംവിധാനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപത്തിന് പരിഹാരമായിട്ടില്ല. കോവിഡിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ സ്ഥിതി പരിതാപകരമാണ്. നാട്ടിൽ വന്ന് സ്വന്തമായി ബിസിനസ് നടത്താൻ ശ്രമിക്കുമ്പോൾ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോകുന്നു. നാട്ടിൽ നിൽക്കാനും വിദേശത്തേക്ക് പോകാനും കഴിയാതെ ആശങ്കയിലായ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. ജനം പുറത്തിറങ്ങി തുടങ്ങിയതോടെ ആശുപത്രികളിൽ കോവിഡേതര രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മുതലെടുത്ത് ലാബുകളും ക്ലിനിക്കുകളും പരിശോധനകൾക്ക് ഫീസ് കൂട്ടിയതായും പരാതികളുണ്ട്. കോവിഡ് പിന്മാറുമ്പോൾ ഇങ്ങനെ ഒട്ടേറെ ദുരിതങ്ങൾ നിശബ്ദമായി കടന്നുവരുന്നുണ്ട്. സർക്കാർ പരിശോധനാ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ചൂഷണം മറ്റൊരു വൈറസായി ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കും. ചൂഷണങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ അതിശക്ത നടപടിയാണ്.